ഇത് SBS റേഡിയോ മലയാളം.
ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഓസ്ട്രേലിയയിലേക്ക് എത്തിയവർ പൊതുവെ വളരെ സമാധാനപരമായ ജീവിതമാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നതും ലഭിക്കുന്നതും അല്ലേ? വീടുകളിൽ നിന്നുള്ള മോഷണവും അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള അക്രമവുമൊക്കെ ഉണ്ടാകാമെങ്കിലും പൊതുവിൽ മറ്റു പല രാജ്യങ്ങളെയും അപേക്ഷിച്ച് സുരക്ഷിതമായി ജീവിക്കാവുന്ന രാജ്യം തന്നെയാണ് ഓസ്ട്രേലിയ. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി മെൽബണിന്റെ പടിഞ്ഞാറൻ സബർബുകളിലുള്ള ഇന്ത്യൻ വംശജർ അത്ര സമാധാന അന്തരീക്ഷത്തിലല്ല. എല്ലാ ദിവസവും ഭീതിയിലാണ് പലരും കഴിയുന്നത്. വീട് കയറിയുള്ള അക്രമവും മോഷണവും ആയുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി കാർ തട്ടിയെടുക്കലുമെല്ലാം ഇവിടെ പതിവായിരിക്കുന്നു. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ മാത്രം കുറഞ്ഞത് 8 മോഷണങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തത്. പടിഞ്ഞാറൻ മെൽബണിലെ വിന്തം, പോയിന്റ് കുക്ക്, ടാർനിറ്റ്, വില്യംസ് ലാൻഡിംഗ് തുടങ്ങിയ മേഖലകളിലാണ് ഈ സംഭവങ്ങൾ. ഇതിൽ നിരവധി പേർക്ക് നേരെ ശാരീരികമായ അതിക്രമം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഒട്ടനവധി പേർക്കാണ് കാറുകൾ നഷ്ടമായത്. നിരവധി മലയാളികൾക്കും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. ടാർനിറ്റിലുള്ള പായൽ കുമാർ എന്ന മലയാളി കഴിഞ്ഞ ദിവസം നേരിടേണ്ടി വന്ന ഒരു അനുഭവം വിവരിക്കുകയാണ്. നമസ്കാരം പായൽ. ഇപ്പോൾ മെൽബണിൽ ഈ ഒരു ഇന്ത്യൻ വംശജർക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അതിൽ പായലിന് നേരെയും അത്തരത്തിലുള്ള ശ്രമം ഉണ്ടായി എന്ന് കേട്ടിരുന്നു. എന്താണ് പായലിന് സംഭവിച്ച കാര്യം ഒന്ന് പറയാമോ?
ഇതൊരു മൺഡേ ആയിരുന്നു. ഞാൻ 3:30-4 ആ സമയത്ത് മോനെ ചൈൽഡ് കെയറിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോയതാണ്. അപ്പോ ഇത് മെയിൻ സ്ട്രീറ്റിലാണ്, പക്ഷെ അവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഒരു സൈഡ് സ്ട്രീറ്റിലാണ് വണ്ടി പാർക്ക് ചെയ്തത്. ആ സമയത്ത് ഞാൻ ഒരു സ്ത്രീയെ കണ്ടു, അവര് ആ സ്ട്രീറ്റിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഞാൻ അവരെ കണ്ടു, പക്ഷെ ഞാൻ പിന്നെ ചൈൽഡ് കെയറിലേക്ക് പോയി. മോനെ കൂട്ടി കൊണ്ട് വന്നപ്പോ ആ സ്ത്രീ അപ്പം അവിടെ ഉണ്ട്, ആൻഡ് ഇങ്ങോട്ടും അങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവരെ കണ്ടു, ആൻഡ് അവരെ എന്നെ കണ്ടപ്പോ എന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അപ്പൊ സാധാരണ എനിക്ക് അങ്ങനെ പേടിയില്ല, പക്ഷെ ഇപ്പോ ഈ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോ കുറച്ചൊരു കോഷ്യസ് നേച്ചർ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് വണ്ടിയിലിരുന്നു, ലോക്ക് ചെയ്തു, ഇഗ്നിഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും അവര് വണ്ടിയിലടുത്ത് എത്തി, ഗ്ലാസ്സില് മുട്ടി. അപ്പൊ ഞാൻ ഗ്ലാസ് ചാർത്തിട്ടു. അപ്പൊ അവര് ചോദിക്കണം, എനിക്ക് ഇന്ന് വയ്യ, എന്നെ ഒന്ന് മെഡിക്കൽ സെന്ററിൽ ഡ്രോപ്പ് ചെയ്യോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ മെഡിക്കൽ സെന്റർ ഒന്നും ഇല്ലല്ലോ. പറഞ്ഞില്ല, ഈ സൈഡ് സ്ട്രീറ്റിലുണ്ട്. അതെനിക്കറിയാം, അവിടെ റെസിഡൻഷ്യൽ ഏരിയ ആണ്, മെഡിക്കൽ സെന്റർ ഒന്നുമില്ല. അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞു, ഇല്ല അവിടെ ഒന്നുമില്ല. ഇല്ല, കുറച്ചും കൂടി പോയാ ഉണ്ട്, എന്നെ ഡ്രോപ്പ് ചെയ്താൽ മതി, ഞാൻ കാണിക്കാം. അപ്പൊ എനിക്ക് തോന്നി എന്തോ ഒരു ശരിയല്ല. ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ വഴിക്കല്ല, ഞാൻ വേറെ സൈഡിലേക്കാ പോണേ. അപ്പൊ അവർക്ക് കുറച്ചൊരു ദേഷ്യം വന്നു. അപ്പൊ പറഞ്ഞു, ഓ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയിക്കൂടെ. ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് ധൃതിയുണ്ട്, കുറച്ച് ബിസിയാണ്, അപ്പൊ ഞാൻ ആ വഴിയിലേക്ക് പോണേ. അപ്പോഴേക്കും അവര് ബാഗിൽ നിന്ന് ഒരു കത്തി എടുത്ത് കാണിച്ചു, അവിടേക്കാണോ പോണെന്ന് ചോദിച്ചു. ഞാൻ ഇഗ്നിഷൻ ഓൺ ആയതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ടുക്ക് ഓഫ്. പക്ഷെ എനിക്ക് അവിടെ റൈറ്റ് ഇല്ല, അപ്പൊ ലെഫ്റ്റ് മാത്രം എടുക്കാൻ പറ്റുള്ളൂ. അതുവരെ അവര് വണ്ടിയുടെ മുമ്പിൽ ചാടി. അപ്പൊ എന്താ ചെയ്യണം അറിയില്ല. അപ്പൊ ഞാൻ കർബിന്റെ മുകളിൽ എടുത്തിട്ട് പിന്നെ വിട്ടു. അവരെന്നെ പേടിയായിരുന്നു, അവരെ ഫോളോ ചെയ്യോ എന്ന് അറിയില്ല. ബിക്കോസ് ചിലപ്പോ അവരുടെ കൂടെ വേറെ ആൾക്കാരും ഉണ്ടാവും, അത് സംഭവിക്കാം. അതായിരുന്നു സംഭവിച്ചത്. വിശ്വസിക്കാൻ പറ്റിയില്ല ഇത് ഇങ്ങനെ സംഭവിക്കുക.
ഓസ്ട്രേലിയയിൽ ഇങ്ങനെ സംഭവിക്കുന്നുള്ളൂ അല്ലേ?
അതെ അതെ, അതും നമ്മുടെ ടാണീറ്റിലൊന്നും എപ്പോഴും സേഫ് ആണ്. ഞാൻ ആ സമയത്ത് ഇരുട്ടല്ല, ഒന്നുമില്ല, നല്ല ഡേ ടൈം ആണ്. അപ്പൊ ഒരിക്കലും ഞാൻ പ്രതീക്ഷയില്ല അങ്ങനെ
ഉണ്ടാവും. വൈകുന്നേരം 4 മണിയോടുകൂടിയായിരുന്നല്ലോ അല്ലേ?
അതെ അതെ, ഒരു
3:30-4 ആക്രമിക്കാനായിട്ട് ആയിരുന്നു.
ചെലപ്പോ ഞാൻ വണ്ടിന്ന് ആയിരുന്നു കാർ ജാക്കിംഗ് ആയിരിക്കോ എന്തായിരുന്നു എനിക്കറിയില്ല, പക്ഷെ പേടിപ്പിക്കാൻ വേണ്ടിട്ടാണ് കാണിച്ചത്.
ഒരു സ്ത്രീ ആണെന്ന് പറഞ്ഞു, പക്ഷെ എത്ര പ്രായമുള്ള സ്ത്രീ, ചെറുപ്പക്കാരിയാണോ, എങ്ങനെയാണ്?
ഒരു 30s നല്ലോണം ഡ്രസ് ചെയ്തൊക്കെ ആയിരുന്നു. ചെലപ്പോ ഞാൻ ഡ്രോപ്പ് ചെയ്തന്നെ ആരെങ്കിലും വയ്യാണ്ടാന്നെങ്കിൽ പറഞ്ഞ. പക്ഷെ ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോ കുറച്ചൊരു എന്താ പറയാ കോഷൻ അങ്ങനെയാണ് എപ്പോഴും. വണ്ടിയിലിരിക്കുമ്പോ ലോക്ക് ചെയ്തിരിക്കും, ഗാരേജ് തുറക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ആ ഇങ്ങനെ സംഭവിക്കുന്ന പ്രതീക്ഷയില്ല.
ഇത് എത്ര ദിവസമായി സംഭവിച്ചിട്ട്?
ഇതിപ്പോ
ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇത് അത് കഴിഞ്ഞിട്ട് പോലീസിൽ പരാതി കൊടുക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടോ?
അപ്പൊ തന്നെ ഞാൻ 000 വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ സ്റ്റേഷനിൽ പോയി സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. പക്ഷെ ആ ഭാഗത്ത് CCTV ഒന്നുമില്ല, സോ അവർക്ക് അങ്ങനെ ഇതൊന്നും കിട്ടില്ല പ്രൂഫായിട്ട്.
ഇനിയിപ്പോൾ അതിനുശേഷവുമായേരിയയിലേക്ക് പോയോ പിന്നീട് അടുത്തുള്ള ദിവസങ്ങളിലും?
ഓ പോവാണ്ട് പറ്റില്ല, ബിക്കോസ് മോൻ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ പേടിയാണ്, പക്ഷെ പോവാറുണ്ട്.
പക്ഷെ അതിനുശേഷം മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഒറ്റ ദിവസം മാത്രമേ ഇതുണ്ടായിട്ടുള്ളൂ.
അതെ അതെ അതെ, അത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ ആ സൈഡ് സ്ട്രീറ്റിലൊന്നും പോയിട്ടില്ല. ഞാൻ മെയിൻ റോഡിലാണ് പാർക്ക് ചെയ്യണത്. കുറച്ചും കൂടി നടക്കാനുണ്ടെങ്കിലും ഞാൻ അവിടെ തന്നെയാണ് പാർക്ക് ചെയ്യണത്.
ഇപ്പോ സ്വാഭാവികമായിട്ട് ഈ ഒരു സംഭവത്തിന് ശേഷം കൂടുതൽ മൊത്തത്തിൽ അവിടെ ജീവിക്കുമ്പോൾ തന്നെ പ്രിക്കോഷൻസ് ഒക്കെ ഇപ്പോൾ കൂടിയിരിക്കുകയാണോ? എത്രത്തോളം ശ്രദ്ധ ഇപ്പോൾ എടുക്കുന്നുണ്ട്?
ഇപ്പം ഞങ്ങള് ഞാൻ എസ്പെഷ്യലി പറഞ്ഞ പേടിച്ചിട്ട് തന്നെയാണ് ഇരിക്കണത്. എപ്പോഴും എന്തെങ്കിലും സംഭവിക്കാന്ന് ആ ഒരു പേടിയിലാണ്, ബിക്കോസ് ഇതൊരു ഒരാഴ്ച ആയിട്ടുള്ളൂ. ചിലപ്പോ മേ ബി വിത്ത് ടൈം മാറും. പക്ഷെ എപ്പോഴും ലോക്ക് ചെയ്തിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ എല്ലായിടത്തും നോക്കും, ആരെങ്കിലും ഫോളോ ചെയ്യണ്ടോ, ബിക്കോസ് ഇങ്ങനത്തെ കേസസ് ഒക്കെ കേട്ടിട്ടുണ്ട്, ആൾക്കാർ സ്ത്രീകളെ കാറിൽ ഫോളോ ചെയ്യണതൊക്കെ. പിന്നെ വീട്ടിലും എപ്പോഴും ഒരു എന്താ പറയാ, കോഷ്യസ് ആയിട്ട് തന്നെ ഇരിക്കണം, എസ്പെഷ്യലി രാത്രി ഇരുട്ടാവുമ്പോ.
ഇത്രയും കാലം ഇപ്പോ ഒരാഴ്ച മുമ്പ് ഉണ്ടായി, അതിനു മുമ്പ് കുറച്ചു കാലം മുമ്പ് വരെ ഇത്തരത്തിലൊരു ആശങ്ക ഓസ്ട്രേലിയയിൽ ആ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് മെൽബണിലൊക്കെ ഇല്ലായിരുന്നു തോന്നുന്നു അല്ലേ?
ഇല്ല, വളരെ സേഫ് ആയിരുന്നു. ഞങ്ങള് രാത്രി ലേറ്റ് ആയിട്ടൊക്കെ പുറത്ത് പോവാറുണ്ട്, ലേഡീസ് മാത്രമായിട്ടും പോവാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഞാൻ പേടിയുണ്ടായിരുന്നില്ല അന്നൊക്കെ. പക്ഷെ ഇപ്പൊ ഫാമിലിയുടെ കൂടെ കുറച്ച് പേടിയുണ്ട് പുറത്തു പോകുമ്പോ.
ഒരു പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. അവിടുത്തെ ഒരു ഗ്രൂപ്പുകൾ ചേർന്ന് നിങ്ങൾ ഒരുമിച്ച് എന്തെങ്കിലും പ്രിക്കോഷൻസ് വല്ലതും എടുക്കുന്നുണ്ടോ?
ഓ ഇവിടെ ഞങ്ങളുടെ ആദ്യം സ്ട്രീറ്റിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഒരു 3-4 ആഴ്ച മുമ്പ്. കുറച്ച് 10 teenagers ഞങ്ങളുടെ സ്ട്രീറ്റിലുള്ള വണ്ടീസിലൊക്കെ തുറന്നു നോക്കി സാധനങ്ങൾ എടുക്കാൻ ശ്രമിച്ചിരുന്നു.
രാത്രിയോ?
അല്ല, ഇതും പകലായിരുന്നു, 3:30 ആയിരുന്നു. അപ്പൊ അന്ന് പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ട് യാർഡില് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പണി എടുക്കുന്ന ആൾക്കാർ അവരെ കണ്ടു, അപ്പൊ ഒച്ചെടുത്തപ്പോ അവരൊക്കെ ഓടി. അത് കഴിഞ്ഞും പോലീസൊക്കെ വന്നിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഫോണിലൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായാൽ അത് പ്രസ് ചെയ്ത് എല്ലാവരുടെയും ഫോണിലൊരു സൈലൻ പോലെ വരും. അപ്പൊ അങ്ങനത്തെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ഒക്കെ ഞങ്ങളെ കോൺടാക്ട് ചെയ്തു ആ സംഭവം കേട്ടപ്പോ. അവര് ഒരു പെട്രോളിങ് നമ്മള് തന്നെ ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് അവര് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ സ്ട്രീറ്റിലെ എല്ലാവരും അതിലെ വോളണ്ടിയേഴ്സ് ആണ്. അപ്പൊ രാത്രി അവർക്ക് പെട്രോളിങ്ങിന് വോളണ്ടിയറിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ കേട്ടത് കൗൺസിലിന്റെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു, അവര് ഫ്ലഡ് ലൈറ്റ്സ് ഇടാൻ പോവാണ്. പിന്നെ CCTV സ്പെഷ്യലി ഈ നടക്കുന്ന സ്ഥലത്തൊക്കെ അവർ വെക്കാൻ പോവാണെന്ന്. സോ ഒരു ആശ്വാസം ഉണ്ട്, പക്ഷെ
കേൾക്കുമ്പോൾ തന്നെ ആശങ്ക ഒരുപാട് ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണത്. എന്തായാലും ഈ കൗൺസിലൊക്കെ പറഞ്ഞതുപോലെ സർക്കാരിന്റെ സഹായത്തോട് കൂടി പ്രശ്നങ്ങൾ മാറുമെന്നും പഴയതുപോലെ സമാധാനമായി തന്നെ ജീവിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കാം.
എന്തായാലും
തീർച്ചയായും നന്ദി ശ്രീ ശ്രീമതി പായൽകുമാർ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിന്. മെൽബണിലെ ടാർണിറ്റിലുള്ള പായൽ കുമാറാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയുണ്ടായ അനുഭവം വിവരിച്ചത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ അനുഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ടാർണിറ്റിൽ തന്നെയുള്ള പരേഷ് പാർമർ എന്നയാൾക്ക് വീടിന് മുന്നിൽ വച്ചാണ് ആക്രമണം നേരിടേണ്ടി വന്നത്. ടീനേജുകാരായ 5 കുട്ടികളായിരുന്നു ആക്രമിച്ചത്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ചോദിച്ചെത്തിയ ഇവർ പുറത്തിറങ്ങിയ പരേഷ് പാർമറെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയും കാറുമെടുത്ത് പോവുകയും ചെയ്തു. കാറിനുള്ളിലുണ്ടായിരുന്ന വീടിന്റെ താക്കോൽ കൂട്ടവും എടുത്ത് അന്ന് രാത്രി 3 മണിയോടെ ഇവർ വീണ്ടും എത്തിയെങ്കിലും അപ്പോഴേക്കും പൂട്ടുമാറ്റിയിരുന്നതിനാൽ മോഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. വില്യം ലാൻഡിങ്ങിലുള്ള ഹൃദേശ് ചന്ദ്രൻ എന്നയാൾക്ക് വീട്ടിനുള്ളിൽ വച്ചാണ് ഇത് നേരിടേണ്ടി വന്നത്. രാത്രി 3:30 വീട്ടിനുള്ളിൽ അതിക്രമിച്ചു കടന്ന സംഘം ഹൃദേശിനെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയ ശേഷം ഐപാഡും മൊബൈൽ ഫോണും കാറുമായി കടന്നുകളഞ്ഞു. എന്തായാലും സംഭവങ്ങൾ വ്യാപകമായതോടെ വിവിധ കമ്മ്യൂണിറ്റി അസോസിയേഷനുകൾ സജീവമായി തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങുന്നുണ്ട്. പോലീസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനൊപ്പം വിവിധ ഇന്ത്യൻ അസോസിയേഷനുകൾ ചേർന്നും നടപടികൾ എടുക്കുന്നുണ്ട്. അത്തരത്തിൽ മലയാളികൾ എടുക്കുന്ന മുൻകരുതലുകളെക്കുറിച്ച് വിന്തം മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ സെക്രട്ടറി പ്രദീപ് കുമാർ കോമാട്ടിൽ വിശദീകരിക്കുന്നു. നമസ്കാരം ശ്രീ പ്രദീപ്. ഇപ്പോൾ മെൽബണിന്റെ പശ്ചിമഭാഗത്ത് വിന്തം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇന്ത്യൻ വംശജർക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ ഉണ്ടായി, വലിയൊരു ഭീതിയിലാണ് എന്ന രീതിയിൽ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. ഒരു കമ്മ്യൂണിറ്റി അസോസിയേഷൻ, മലയാളി അസോസിയേഷൻ, മലയാളി ഗ്രൂപ്പ് എന്ന രീതിയിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്?
തീർച്ചയായിട്ടും ആ വാർത്ത ശരിയാണ്. ഇവിടെ ഇപ്പോ ഒറ്റപ്പെട്ടതും പല സ്ഥലങ്ങളിലും ആയിട്ട് കുറച്ച് കറുത്ത ആൾക്കാരെന്ന് പറയപ്പെടുന്നു. അതായത് കുറച്ച് പേര് പറയുന്ന ആഫ്രിക്കൻസ്, മലീസ് ഇങ്ങനെയൊക്കെ പല സംസാരങ്ങൾ വരുന്നു. പക്ഷെ ആൾക്കാർ ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ പറഞ്ഞ പോലെ ഓരോ വീടുകളിലും ചെന്ന് രാത്രി സമയങ്ങളിൽ കാർ മോഷ്ടിച്ചു കൊണ്ടുപോവുക, അതുപോലെ തന്നെ ഉറങ്ങിക്കിടക്കുന്ന കപ്പിൾസിനെ വിളിച്ചുണർത്തി അവരെ കീസ് വാങ്ങിച്ച് കാർ കൊണ്ടുപോവുക, പിന്നെ ചില സ്ഥലത്ത് ചെന്ന് ഡോറിന് ശബ്ദമായിട്ട് നോക്ക് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഓണേഴ്സ് ഉറങ്ങി എണീക്കുന്നു, അവർ പേടിച്ച് അലറി വിളിക്കുന്നു. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇത് എത്ര കാലമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് തുടങ്ങിയിട്ട്?
ഇതിപ്പോ ഇതിന്റെ കുറച്ച് കാലങ്ങളായി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെയല്ല, ഇത് നമ്മൾ സൗത്ത് സൈഡ് മെൽബണിന്റെ വെസ്റ്റേൺ സൈഡാണ്. അപ്പൊ ഇവിടെ ഇതിപ്പോ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. അപ്പൊ ഇതിന് മുമ്പ് ഇത് സിറ്റിയും സിറ്റിക്ക് അപ്പുറം കുറച്ച് കാലങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് ഇങ്ങോട്ട് ഇപ്പൊ പടർന്നിരിക്കുന്നത് കുറച്ച് റീസെന്റ്ലി.
ഓക്കെ, പക്ഷെ ഇന്ത്യക്കാർ കൂടുതലുള്ള മേഖലകളിലേക്ക് ഇപ്പോൾ എത്തി എന്നുള്ള മാത്രമാണല്ലേ?
തീർച്ചയാണ്.
അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോലീസ് നടപടി അല്ലെങ്കിൽ നിങ്ങൾ പോലീസിനെ സമീപിക്കുകയുണ്ടായോ? അവിടുത്തെ അസോസിയേഷൻ മലയാളികൾ മാത്രമല്ല, മറ്റ് നിരവധി ഭാഷ സംസാരിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റികൾ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പോലീസിനെ സമീപിക്കുക മറ്റോ ഉണ്ടായോ?
തീർച്ചയായിട്ടും. ഇവിടുത്തെ മറ്റ് പല കമ്മ്യൂണിറ്റികൾസും ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് തന്നെ, ഇപ്പോൾ ഗുജറാത്തീസ് ഉണ്ട്, തെലുങ്ക് അസോസിയേഷൻ ഉണ്ട്, മലയാളീസ് ഉണ്ട്, തമിഴ് ഉണ്ട്, അങ്ങനെ പല അസോസിയേഷൻസുകളും കൂടിയിട്ട് ഇവിടെ ഇപ്പോൾ നെയ്ബർഹുഡ് വാച്ച് എന്ന് പറഞ്ഞ ഒരു പരിപാടി തുടങ്ങി. എന്നിട്ട് പല ആൾക്കാരും ഇതിൽ നിന്ന് പല ആൾക്കാരും ഒരുമിച്ചും സെപ്പറേറ്റ് ആയിട്ടും പോയി പോലീസിനെ കണ്ടിരുന്നു. അപ്പോ പോലീസിന്റെ മെയിൻ പറയുന്നത് എന്ന് വെച്ചാൽ അവർക്കിപ്പോ ഇതിന് പറ്റിയ ഒരു ഫോഴ്സ് അവരുടെ കയ്യിലില്ല.
അപ്പോ
അതിനുവേണ്ടി ഒരു വേറൊരു വിന്തം സേഫ്റ്റി മീറ്റ് എന്ന് പറഞ്ഞ് ഇന്നലെ ഇവിടെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഗ്യാതറിംഗ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോ നമ്മൾ ഒരുവിധം എല്ലാ ഇന്ത്യൻസും അതിൽ പങ്കെടുത്തിരുന്നു, എല്ലാ അസോസിയേഷന്റെ ആൾക്കാരും. എന്നിട്ട് അതിൽ പല ചോദ്യങ്ങളും കാര്യങ്ങളും വന്നിരുന്നു. അപ്പൊ അവര് അതിൽ മെയിൻ പറയുന്നത് എന്ന് വെച്ചാൽ പോലീസ് ഒരു പോലീസ് സീനിയർ ഓഫീസറും അതിൽ വന്നിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ. അപ്പൊ അവര് പറഞ്ഞത് അവർക്ക് പോലീസിന്റെ ഫോഴ്സ്, നമ്മുടെ ഇപ്പൊ ഇവിടുത്തെ പോപ്പുലേഷൻ അനുസരിച്ചുള്ള ഫോഴ്സ് ഇല്ല മെയിൻ കാര്യം.
അപ്പൊ
അവര് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കൊരു നെയ്ബർഹുഡ് വാച്ച് എന്ന് പറഞ്ഞ ഒരു സംഗതിയിൽ ഏർപ്പെട്ട് നമ്മൾ അത് ഭദ്രമാക്കി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞു.
അപ്പോൾ ഇതിലിപ്പോ എന്തെങ്കിലും പോലീസുകാരില്ല, പോലീസുകാരുടെ എണ്ണം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും സർക്കാർ തലത്തിൽ നിന്നൊരു തീരുമാനം എടുക്കേണ്ട വിഷയമാണ്, ഒരു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു തീരുമാനം എടുക്കേണ്ട വിഷയമാണ്. നിങ്ങൾ അതിനുവേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ടോ?
തീർച്ചയായിട്ടും. ഇന്നലെ ആ മീറ്റിൽ നടന്നതിൽ വെച്ച് ഏറ്റവും മെയിൻ ഒരു പോയിന്റ് വന്നതാണ്, ഇപ്പൊ മെൽബണിൽ വെച്ച് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന, വീടുകൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് വിന്തം ഏരിയ. അപ്പോ വീടുകൾ ഡെവലപ്പ് ആവുന്ന അതനുസരിച്ച് പോപ്പുലേഷൻ കൂടുന്നു, പക്ഷെ അതനുസരിച്ചുള്ള പോലീസ് ഫോഴ്സ് ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഇപ്പൊ പ്രസന്റ് ഉള്ള കറന്റ് റെസിഡൻസ് എല്ലാവരും കൂടി ചേർന്ന് ഒരു മെമ്മോറാണ്ടം റെഡിയാക്കി ഇന്നലെ കൗൺസിലിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത്, പിന്നെ അവിടുന്ന് ഒരു പീസ്ഫുൾ മാർച്ച് നടത്തി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി അവിടേക്ക് ഒരു മെമ്മോറാണ്ടം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നലെ അവിടുത്തെ മീറ്റിംഗിൽ ഇവിടുത്തെ കൗൺസിലേഴ്സും എല്ലാവരും വന്നിരുന്നു. അപ്പൊ അവരും പറഞ്ഞു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു പുഷ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇതിനെ പരിഗണിക്കും, അവർ മാക്സിമം ഫോഴ്സ് കൊണ്ടുവരാൻ അവർ തയ്യാറാണെന്ന് അവരും പറഞ്ഞിരുന്നു.
ഓക്കെ, അപ്പൊ അത്തരത്തിൽ പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നിങ്ങളും കമ്മ്യൂണിറ്റിയും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ?
അതെ, പ്രതിഷേധം വെച്ചാൽ പീസ്ഫുൾ മാർച്ച് ആയിരുന്നു ഇന്നലെ അവിടെ.
ഓക്കെ, സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഇപ്പോൾ ഒരു അസോസിയേഷനുകളുടെ ഭാഗത്ത് നിന്ന്, കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധം തീർക്കുകയോ അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ ജനങ്ങൾക്ക് ഒരു കൃത്യമായി സഹായകരമാകുന്ന രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നൽകുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ?
ഓ തീർച്ചയായിട്ടും, കാരണം ഇത് പല കമ്മ്യൂണിറ്റീസിൽ നിന്നും നമുക്ക് ഇപ്പൊ വാട്സപ്പ് വഴി ഈ മറ്റേ മീഡിയാസ് വഴി നമുക്ക് പല മെസ്സേജസും വരുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും പരിചയമുള്ള എല്ലാ നമ്പേഴ്സിനും ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒന്ന്, രണ്ടാമത്തെ നമ്മുടെ കമ്മ്യൂണിറ്റി വിന്ന മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് തന്നെ നമ്മുടെ പ്രസിഡന്റ് വഴി നമ്മളൊരു ഇമെയിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വിട്ടിരുന്നു. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ചെയ്യണം, ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കണം, അങ്ങനത്തെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എളിയ കാര്യങ്ങൾ, അത് നമ്മൾ ഒരു മുന്നറിയിപ്പായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ ഓൾറെഡി ഒരു ഇമെയിൽ വഴി കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ഇനി എന്തായാലും ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ന രീതിയിൽ മുന്നോട്ട് എങ്ങനെ പോകാനാണ്, ഈ കാര്യത്തിൽ എങ്ങനെ മുന്നോട്ട് സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്?
ഈ നമ്മൾ ഇതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. അപ്പൊ നമ്മൾ മറ്റുള്ള കമ്മ്യൂണിറ്റികളായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോഴും കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലുള്ള അവർ നമ്മളായിട്ട് സജഷൻസ് അവരുടെ തരുന്നു, നമ്മൾ നമ്മളതായിട്ടുള്ള സജഷൻ അവർക്ക് പാസ് ചെയ്യുന്നു. അപ്പോൾ അവർ ഇനി അടുത്ത വേറൊരു മെമ്മറാണ്ട് കൂടെ റെഡിയാക്കുന്നുണ്ട്. അതായത് ഇതിനെ കൗൺസിൽ ലെവലല്ലാതെ ഇതിനെ കുറച്ചുകൂടെ ടോപ്പർ ലെവലിലേക്ക് എക്സലേറ്റ് ചെയ്ത് ടോപ്പർ ലെവലുള്ള ഹയർ അതോറിറ്റീസിലേക്ക് ഈ ഇതിനെ ശ്രദ്ധയിൽപ്പെടുത്തി അവിടെ നിന്ന് മാക്സിമം ഇങ്ങോട്ട് കുറച്ച് സെക്യൂരിറ്റി വൈസ് ഒരു പുഷ് കൊണ്ടുവരാനാണ് ഇപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
തീർച്ചയായും നന്ദി ശ്രീ പ്രദീപ് കുമാർ, ഇത്രയും വിവരങ്ങൾ, അവിടുത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മറ്റു മലയാളികളുമായി എസ് ബി എസ് മലയാളത്തിലൂടെ പങ്കുവച്ചതിനെ. വിന്തം മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് സെക്രട്ടറി പ്രദീപ് കുമാർ കോമാട്ടിലാണ് കമ്മ്യൂണിറ്റി അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ വിശദീകരിച്ചത്. ആവശ്യത്തിന് പോലീസുകാരില്ല എന്ന് കമ്മ്യൂണിറ്റി അസോസിയേഷനുകളോട് ചൂണ്ടിക്കാട്ടിയെങ്കിലും ഇത്തരം അക്രമങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നുണ്ട് എന്നാണ് വിക്ടോറിയ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 75 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് പറഞ്ഞു. അറസ്റ്റിലായതിൽ മിക്കവരും 14-17 ഇടയിൽ പ്രായമുള്ളവരാണ്. കൂടുതൽ പേർക്കായി തെരച്ചിലും നിരീക്ഷണവും നടത്തുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. അക്രമികളെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടുന്നവർ ക്രൈം സ്റ്റോപ്പേഴ്സിനെ ബന്ധപ്പെടണമെന്നും പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.